പ്രൈസ് ദ ലോർഡ്. ഡിസംബർ മാസത്തിലെ ഒരു പ്രത്യേക ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം 2:20. കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പുകഴ്ത്തിയും മടങ്ങിപ്പോയി. റെസിപ്പിയൻസ് ഓഫ് ലൈറ്റ് ബൈ വിഷൻ ആൻഡ് വോയ്സ്. കണ്ടും കേട്ടും വെളിച്ചത്തെ സ്വീകരിച്ചവർ. സൂര്യോദയം കാണുവാൻ നാം ആഗ്രഹിച്ചാൽ വെളിച്ചം ഇരുളിനെ അകറ്റുന്നതായി കാണാം. എന്ത് കാണുവാനും അനുഭവിച്ചറിയുവാനും ഒരാഗ്രഹം ആവശ്യമാണ്. ഒരു തത്വചിന്തകൻ പറയുന്നത്, എവരി സൺസെറ്റ് ഈസ് ഓൾസോ എ സൺറൈസ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വേർ യു സ്റ്റാൻഡ്. നല്ല കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നവർ ആ കാഴ്ചയുടെ നന്മ അനുഭവിച്ചറിയുവാൻ ആഗ്രഹിക്കുകയും ആ കാഴ്ച കണ്ട ശേഷം മറ്റുള്ളവരെ അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്യും. നന്മയുടെ അടയാളം കണ്ടവർ അതിൻ്റെ അന്തസ്സത്തെ അന്വേഷിക്കുമ്പോഴാണ് വെളിച്ചം കണ്ടെത്തുന്നത്. ഡിസംബർ മാസം നക്ഷത്രങ്ങളുടെ മാസമാണ്. നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പ്രകാശം തരുവാൻ ഒരുങ്ങുമ്പോൾ ആകാശം നക്ഷത്രപ്രകാശത്താൽ സുന്ദരിയാകും. ഭൂമിയിലെ ഇരുട്ട് മാറ്റുവാൻ സൃഷ്ടാവാം ദൈവം ഒരുക്കിയ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. സൃഷ്ടാവാം ദൈവം ഒരുക്കിയ നക്ഷത്രം ഈ നക്ഷത്രങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. ഈ പുതുപിറവിക്കായി സ്ഥലം കൊടുക്കുവാൻ മനുഷ്യർ പാർക്കുന്ന ഇടം നൽകുവാൻ ആരും തയ്യാറായില്ല. സ്വന്തം വീട് വിട്ട് നിയമമനുസരിച്ച് രജിസ്ട്രേഷൻ ചെയ്യാൻ പുറപ്പെട്ടതാണ് പൂർണ്ണഗർഭിണിയായ മറിയയും ഭർത്താവായ ജോസഫും. സമയമടുത്തപ്പോൾ അവർക്ക് സ്ഥലം എങ്ങും കിട്ടിയില്ല. ഭാരപ്പെട്ട് ജോസഫും മറിയയും നടന്നപ്പോൾ മനുഷ്യർ അടച്ച വാതിലുകൾക്ക് പകരം തൊഴുത്തിലെ കുറേ മിണ്ടാപ്രാണികൾ അവ തലയാട്ടി അവരെ ക്ഷണിച്ചു. സമയമടുത്ത മറിയ അങ്ങനെ ആ മിണ്ടാപ്രാണികളുടെ അനുവാദത്തോടെ പുൽക്കൂട് രക്ഷകൻ്റെ പിറവി സ്ഥലമാക്കി മാറ്റി. ഈ രക്ഷകൻ്റെ പിറവി ജനം ക്രിസ്തുമസായി ഇന്ന് ആഘോഷിക്കുന്നു. നല്ല കാര്യങ്ങൾ കേട്ട് മറക്കുന്നവരും കേട്ട നല്ല കാര്യങ്ങൾ ആരോടും പറയാത്തവരും പാർക്കുന്ന ഈ ലോകത്തിൽ ഒരപൂർവ കാര്യം നടന്നു. വിശ്വസ്തരായി തങ്ങളെ ഏൽപ്പിച്ച ആടുകൾക്ക് കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്ന ഒരു കൂട്ടം സാധാരണ ഇടയന്മാർക്ക് പ്രതീക്ഷിക്കാനാകാത്ത ഒരു സന്ദേശമാണ് ലഭിച്ചത്. ദൂതന്മാർ അവരുടെ അടുക്കലെത്തി. അവരോട് ഒരു ദൂതറിയിച്ചു, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് അവിടെ അറിയിച്ചത്. ആ ദൂത് കേട്ടവർ അതന്വേഷിച്ചിറങ്ങി. കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് അവർ പറഞ്ഞ് ബദ്ധപ്പെട്ട് ചെന്ന് മറിയയും ജോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അന്വേഷിച്ചിറങ്ങുക മാത്രമല്ല, ഇറങ്ങി അവർ കണ്ടെത്തി. അപ്പോൾ അന്വേഷിച്ചിറങ്ങിയാൽ കണ്ടെത്തും. കണ്ട ശേഷമോ, ഈ ആട്ടിടയന്മാരാ, അവർക്ക് വലിയ അറിവും വിദ്യാഭ്യാസവും ഒന്നുമില്ല, എങ്കിലും അവർ വിശ്വസ്തരായിരുന്നു. കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് മറ്റുള്ളവരെ അറിയിച്ചു. എന്താ അവരോട് പറഞ്ഞ വാക്ക്? സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ആ വാക്കാണ് അവർ മറ്റുള്ളവരോട് സാക്ഷിച്ചത്. ഈ വാർത്ത കേട്ടവരൊക്കെയും ആശ്ചര്യപ്പെട്ടു. ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തിയും മടങ്ങിപ്പോയി എന്ന് വചനം വ്യക്തമാകുന്നു. എത്ര ക്രിസ്തുമസ് നാം ആഘോഷിച്ചു! വചനത്തിലൂടെ കേട്ട യേശുവിനെ അന്വേഷിച്ചിറങ്ങുവാൻ തയ്യാറായിട്ടുണ്ടോ? ആഘോഷത്തിന് ആർക്കും ഒരു കുറവുമില്ല. എന്നാൽ ഓരോ നിമിഷവും നടത്തുന്ന യേശുവിനെ, ഈ ശിശുവിനെ എൻ്റെ ഉള്ളിൽ ജനിക്കണം, ഇന്നു വരെ എൻ്റെ ഉള്ളിൽ ജനിച്ചില്ല. ഇനിയും ഈ പ്രാവശ്യം എൻ്റെ ആയുസ് നീട്ടിത്തന്ന എൻ്റെ യേശുവിൻ്റെ ജനനം എൻ്റെ ഉള്ളിൽ അറിയണം എന്നുള്ള ചിന്തയോടുകൂടി വചനത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന് ഈ ആട്ടിടയന്മാർ നമ്മളെ പഠിപ്പിച്ചു. അന്വേഷിക്കാത്തവർ ഇനിയെങ്കിലും അന്വേഷിക്കാൻ പുറപ്പെടുക. അന്വേഷിക്കാൻ ആത്മാർത്ഥതയോടെ പുറപ്പെട്ടാൽ നിങ്ങൾക്ക് കണ്ടെത്തുവാനും കഴിയും. കണ്ടെത്തിയത് സാക്ഷിക്കുവാനും തയ്യാറാകുക. തുടർന്ന് ഈ തിരുപ്പിറവി ദർശിക്കാനെത്തിയത് പ്രത്യേകതയുള്ള ഒരു നക്ഷത്രത്തെ കണ്ട മൂന്ന് വിദ്വാൻമാരാണ്. അവർ ശിശുവിനെ കണ്ട് വീണ് നമസ്കരിച്ചു എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷൻ 2:11 കാണാം. അവർ ശിശുവിനെ കണ്ട് വീണ് നമസ്കരിച്ചു. തങ്ങളെ തന്നെ സമർപ്പിച്ച ശേഷമാണ് അവരുടെ സമ്പാദ്യം, അവർ കൊണ്ടുവന്ന പൊന്ന്, മൂര, കുന്തിരിക്ക മുതലായവ അവിടെ സമർപ്പിച്ചത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഗിഫ്റ്റ് അല്ല ആദ്യം കൊടുക്കേണ്ടത്, നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. ഇന്ന് ചിലരുടെ വിചാരമുണ്ട്, ദൈവങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്താൽ മതി, വെറുതെ മെനക്കെട്ട് അവിടെ പോകണ്ട. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ തന്നെയാണ്. നിന്റെ സമ്പാദ്യമല്ല, നിന്നെയാണ് ദൈവത്തിന് ആവശ്യം. നിങ്ങളുടെ വിലയേറിയ കാണിക്ക കർത്താവിന് വേണ്ട. ഞാനിത് നിങ്ങളോട് ചോദിച്ചോ, എന്തിനാ നിങ്ങളിത് ചെയ്തത് എന്ന് ദൈവം ചോദിക്കുവാൻ ഇടയാകാതെ നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കാം. ഒരു പുതുവർഷം, ഒരു പുതുജനനമൊക്കെ നമ്മുടെ മുമ്പിൽ തരുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനം. കഴിഞ്ഞ ഓരോ ദിവസങ്ങളും ദൈവം തന്ന ദാനമായി കരുതി ഈ ദാനത്തെ നമുക്ക് തന്ന ദാതാവിനെ ഒന്ന് അന്വേഷിച്ചിറങ്ങാം. ആ പുതുജനനം നിൻ്റെ ഉള്ളിലും കടന്നു വരട്ടെ. ദൈവം അതിനായി നിങ്ങളെ ഒരുക്കട്ടെ. പുതുജനനത്തിൻ്റെ ആഘോഷത്തിന് പോയി പുതുപിറവിയുടെ ആഘോഷവും പുതുവർഷവും എല്ലാം ആഘോഷിച്ച് കഴിയുമ്പോൾ പടുകുഴിയിൽ വീഴാനിടയാകാതെ ഉള്ളിൽ ജനിക്കട്ടെ ക്രിസ്തു. നന്ദിയോടെ പുതുവർഷത്തെ സ്വീകരിക്കുക. പ്രതികൂലങ്ങളെ പുതുവർഷത്തെ വെളിച്ചത്താൽ അനുഗ്രഹകരമാക്കുവാൻ സാധിക്കും. ആട്ടിടയന്മാർ കണ്ടതുപോലെ ചുറ്റുമിന്നുന്ന ഒരു പ്രകാശം കാണുവാൻ, ആ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നയോളം പ്രതികൂലത്തിൽ കൂടി ഞങ്ങളെ നടത്തി ദൈവമഹത്വം വെളിപ്പെടുത്തിയ കർത്താവേ, അങ്ങേക്ക് നന്ദി, 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 നന്ദി. ഒരു വർഷം ഞങ്ങളിൽ നിന്ന് കടന്നുപോയി. ഒരു ഡിസംബർ മാസം അങ്ങയുടെ ജനനത്തെ ഓർക്കുന്നതായ ആ മാസം ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓർമ്മകളെ പുതുക്കാനുള്ള വ്യഗ്രതയല്ല, നിന്റെ ഉള്ളിൽ ആ ജനനം നടന്നിട്ടുണ്ടോ? നീ പുതു സൃഷ്ടിയായിട്ടുണ്ടോ? വചനം വായിച്ചു മാറ്റുന്നവനായിട്ടല്ല, വചനം അനുസരിക്കുന്നവരായി ഇനിയെങ്കിലും തീരുമെന്ന ദൈവമുമ്പാകെ ഒരു തീരുമാനമെടുക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഈ നിമിഷം വരെ ഞങ്ങളെ കാത്ത സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഭയപ്പെടേണ്ട എന്ന ആഹ്വാനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തിയ ദൈവത്തോട് പറ്റി നിന്ന് ഈ ഒരു വർഷം നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ പാറയിൽ ആശ്രയിച്ചുകൊണ്ട് പുതുജീവിതം ആരംഭിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. bible.study.co.in വേണ്ടി ഈ പ്രത്യേക മെസ്സേജ് തയ്യാറാക്കിയത് ശാന്തമ്മ വർഗീസ്.